Good morning once again and welcome back to Morning Number 1. இது RJ Lavanya Morning Number 1 இல்
Trivandrum's Number 1 Morning Show. Morning Number 1.
Morning Number 1.
With RJ Lavanya.
With RJ Lavanya.
മോർണിംഗ് ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ യെസ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ മോർണിംഗ് ടു ഈവനിങ് കറക്റ്റ് ആയിട്ട് നടക്കണം. ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി പ്രശ്നം, ഒരു ചെറിയ ജർക്കൊക്കെ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ കണ്ടെന്ന് വരാം അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് വളരെ വിസിബിൾ ആയിട്ട് കണ്ടു എല്ലാവരുടെ മുഖത്തും അതുപോലെ തന്നെ പ്രവർത്തിയിലും. വൈ ബിക്കസ് രാത്രി 9 മണിയായപ്പോൾ ഒരു പ്രഖ്യാപനം, ദേ കടക്കുന്നു ഹർത്താൽ പിറ്റേ ദിവസം എന്നുള്ളത്. എന്താ കഥ? പെട്രോൾ പമ്പിലേക്ക് വണ്ടി എടുത്ത് ഓടിയ ആൾക്കാരുണ്ട്. 11:30 ആയപ്പോഴത്തേക്കും കടകളിലേക്ക് പോകാൻ, ഏതെങ്കിലും കട തുറന്നിട്ടുണ്ടെങ്കിൽ സാധനം വാങ്ങിക്കാം, ഇങ്ങനെയൊക്കെ വിചാരിച്ച ആൾക്കാരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അപ്രഖ്യാപിതമായിട്ടുള്ള പൊടുന്നനെയുള്ള മിന്നൽ ഹർത്താലുകൾ നമ്മളെ വല്ലാതെ ബാധിക്കുന്നില്ലേ? ഈ അവസരങ്ങളിൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കേണ്ട സർവീസുകൾ ഏതൊക്കെയാണ്? കടകൾ തുറന്ന് പ്രവർത്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? Are you guys ready to accept it? ഞാൻ ചോദിച്ചത് ഇന്ന് മോർണിംഗ് നമ്പർ 1-ലൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ പ്രതികരിച്ചു.
പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഇന്നലെ ഞാനിങ്ങനെ ഒരു ജനസിലേക്കുമ്പോ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു.
ഓക്കെ, എന്താണ്
ആൾക്കാരുടെ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവം തന്നെ, കടകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന് പറയുന്നത് ഇപ്പൊ ഒരു രാത്രി 9 മണിക്കാണ് കഴിഞ്ഞ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഹോട്ടൽ മേഖലയിലുള്ള തൊഴിലാളികളാണ്. കാരണം അവര് പിറ്റേ ദിവസത്തേക്കുള്ള അരിയും ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങി ആട്ടി വരെ വെച്ചിരിക്കുമ്പോ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് നാളെ കട തുറക്കരുത്.
ഹർത്താൽ
തന്നെ ഒഴിവാക്കി കൂടെ?
വെരി ഗുഡ് ക്വസ്റ്റ്യൻ.
ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനം, പണ്ട് ഹർത്താൽ എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ഇതുണ്ടായിരുന്നു, എന്ത് വർഷത്തിൽ 2 ഹർത്താൽ, എന്തോ സീരിയസ് കാര്യത്തിനാണ് ഹർത്താൽ വിളിക്കുന്നത്. ഇന്ന് അതല്ല, ഇത് പ്രാദേശിക ഹർത്താൽ, താലൂക്ക് ഹർത്താൽ, പഞ്ചായത്ത് ഹർത്താൽ, ജില്ലാ ഹർത്താൽ, എന്തിനും ഏതിനും ഹർത്താൽ. അപ്പൊ അത് ഇപ്പൊ ഇനോ കേരളത്തിൽ മാത്രമാണ് ഇപ്പൊ ഈ പ്രതിഭാസം. ഇപ്പൊ ചെന്നൈ നഗരം ഉറങ്ങുന്നതല്ല, മുംബൈയിൽ ഇതൊന്നും സംഭവിക്കാറില്ല. അപ്പൊ കേരളത്തിലെ എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ വ്യാപാരി വ്യവസായം ഇത് സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെങ്കിൽ, അവർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് എല്ലാ ആൾക്കാരും പുറത്തിറങ്ങും. അപ്പൊ കടയുണ്ട്, സാധനം വാങ്ങിക്കാൻ ഇറങ്ങും, അപ്പൊ വാഹനങ്ങൾ ഇറങ്ങും, ഇപ്പൊ സ്കൂളുകളെ ബാധിക്കുന്നു, പഠനത്തെ ബാധിക്കുന്നു. ഇപ്പൊ ഈ ദിവസം തന്നെ സംഭവിക്കുന്നത് എന്താണ്, കുട്ടികൾക്ക് സ്കൂൾ അവധി പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒരു ഷെഡ്യൂളിൽ പോകുന്ന അച്ഛനമ്മമാർക്ക് ഓഫീസിൽ പോകാൻ പറ്റാതെയാണ്, കാരണം കുട്ടികൾ വീട്ടിലിരിക്കുക. അപ്പം എല്ലാത്തിനെയും ബാധിക്കുകയാണ്. അപ്പൊ ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കട്ടെ, ഇങ്ങനെ അടിക്കടി ഹർത്താൽ വിളിക്കേണ്ട ആവശ്യങ്ങളുണ്ടോ? ഇനി ലാവണിയുടെ ചോദ്യത്തിന് ഉത്തരം, കടകൾ തുറക്കുന്നതിനോടൊപ്പം എല്ലാവരും പറയാം, ഞാൻ എല്ലാം തുറക്കും, ഞാൻ വണ്ടി ഇറക്കും റോഡിൽ, എന്തും സംഭവിക്കട്ടെ, അങ്ങനെ ഇറങ്ങട്ടെ. അപ്പൊ നമ്മളൊരു ചെന്നൈയോ മുംബൈയായി മാറട്ടെ.
അപ്പൊ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒരു തീരുമാനം എടുത്തു, ഇനി മുന്നേ പ്രഖ്യാപിക്കാത്ത ഹർത്താൽ ദിവസങ്ങളിൽ ഞങ്ങൾ തുറന്ന് പ്രവർത്തിക്കും, ജനങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി. ഇത് വെറുവാക്കാണോ അതോ ശരിക്കും ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞാണോ? ഇതൊന്ന് കൺഫേം ചെയ്യണമല്ലോ. സോ ഐ എം ഗോണ കോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി വിജയൻ സാറിന്. സോ ശരിക്കും പറഞ്ഞാൽ വ്യാപാര വ്യവസായി പ്രഖ്യാപിക്കുന്ന ഹർത്താലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പണിമുടക്കുകൾ അല്ലാതെ ബാക്കിയുള്ള പണിമുടക്കുകളിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് കട അടയ്ക്കാമെന്ന് തീരുമാനിക്കുന്നത്?
ഞങ്ങൾ കട അടയ്ക്കാൻ നിർബന്ധമാണ്, ഞങ്ങളുടെ കടകൾക്ക് സുരക്ഷിതത്വം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ആവശ്യമായ സുരക്ഷിതത്വം കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, ആദ്യമേ KSRTC ബസ്സുകൾ ഓടിക്കില്ല, അപ്പൊ പൊതുകാര്യങ്ങളിൽ ജനങ്ങൾക്ക് വരാനും പോകാനുള്ള യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാവില്ല, ഞങ്ങളുടെ ജീവനക്കാർക്ക് വരാനുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ വെറുതെ കട തുറന്നു വെച്ചാൽ ബുദ്ധിമുട്ടാവും, സംഘർഷം ഉണ്ടാവും, ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് കട നിർബന്ധിതമായി നമുക്ക് അടയ്ക്കേണ്ടി വരുന്ന നഷ്ടം സഹിച്ച്
കടകൾ തുറന്ന് പ്രവർത്തിക്കും. നേരത്തെ പറയാത്ത ഹർത്താലുകൾക്കാണെങ്കിലും ഒരു തീരുമാനം എടുത്തതിന്റെ പിന്നിൽ എത്രത്തോളം സീരിയസ്നെസ് ഉണ്ട്?
അല്ല, സീരിയസ്നെസ് എന്ന് പറയണം, ഞങ്ങൾ സർക്കാരാണ്, ഞങ്ങൾക്ക് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ രാത്രി 10 മണിക്ക് പല ആളുകളും അറിയാതിരുന്ന് പിറ്റേ ദിവസം ഹോട്ടലുകാരുടെ മൊത്തം ഒരു ദിവസത്തെ കച്ചവടം പൂർണ്ണമായി തീർന്നു. അന്നത്തെ നഷ്ടം അയാൾക്ക് പിന്നെ പരിഹരിക്കാൻ കഴിയില്ല. സ്റ്റേഷനറി കടകൾ, പച്ചക്കറികൾ, പഴക്കടകൾ, മൊത്തം സാധനവും നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അതിന് പരിഹാരമായി ആ നഷ്ടപരിഹാരം നമുക്ക് കിട്ടുന്നില്ല. ഇതിന് നമുക്ക് സംരക്ഷണം നൽകേണ്ടത് സർക്കാരാണ്, സർക്കാർ നമുക്ക് സംരക്ഷണം തരുന്നില്ല. ഞാൻ ഹർത്താലിന്റെ അന്ന് രാഷ്ട്രീയ പാർട്ടികൾ വളരെ കാലം കൂട്ടി തന്നെ 5 മണിക്ക് തുറക്കുന്ന കടകൾ തുറന്നപ്പോഴത്തേക്ക് വന്ന് നിർബന്ധമായി അടപ്പിച്ചു. ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യാപാരിക്ക് വേണ്ട സംരക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിർബന്ധിതമായി അടയ്ക്കപ്പെടേണ്ടി വരുന്നത്.
ഓക്കെ, സർക്കാരിന്റെ സഹായം ഇല്ല, പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല, ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്. നമ്മൾ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നു, ജനങ്ങൾക്ക് വിശ്വസിക്കാമോ?
അല്ല, അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് കൂട്ടായിട്ട് ഒരു ജംഗ്ഷനിൽ വന്ന് ഒന്നിച്ച് ഒറ്റ സമയത്ത് തുറന്ന് ഒരു ശീലം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കടകൾ ഹർത്താൽ ദിവസങ്ങളിൽ കടകൾ തുറക്കുമെന്ന് കണ്ടാൽ ജനങ്ങൾ വരും, അതിനുള്ള ശ്രമം നടത്തും. ഇന്ന് തന്നെ നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഹർത്താലുകളും ബന്ധുക്കളും അംഗീകരിക്കാതെ എല്ലാവരും കട തുറന്ന് കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ കേരളത്തിൽ മൊത്തം വരുത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരമാണ്, ഹർത്താലുകൾക്ക് ആരും പ്രതികരിക്കുന്നില്ല. തൊട്ടടുത്ത തമിഴ്നാട് പോലും ഹർത്താലുകൾ വിജയിക്കുന്നില്ല.
ഓക്കെ, ഒരുപക്ഷെ റിയാക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ
റിയാക്ഷൻസ് ഉണ്ടായി ഞങ്ങൾ തടയാനായിട്ട് ശ്രമിക്കും. ഞങ്ങളുടെ ഇടയിലും നല്ല പോലെ ആളുകളുണ്ടല്ലോ. ഞങ്ങൾ ഒരു ജംഗ്ഷനിൽ 100 പേര് ഒന്നിച്ചു കൂടുന്നത് ഞങ്ങൾ അടപ്പിക്കാൻ വരുന്നത് ന്യൂനപക്ഷമാണല്ലോ. ഒരു സംഘർഷം അവരെന്ന് പറയുന്നത് നമ്മുടെ പ്രതിനിധികളാണല്ലോ, ഈ നാട്ടിലുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരുമാണ്. ഞങ്ങൾക്ക് അവരുമായിട്ട് ബന്ധം ഉണ്ടാവണമല്ലോ. ബുദ്ധിമുട്ടുകൾ അവരെ ബോധ്യപ്പെടുത്തും. ഞങ്ങൾ ആരെടുത്തും പറയുന്നില്ലല്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പോലും ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങളെ കാലയെ കൂട്ടി അറിയിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്വമേത അടയ്ക്കുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും ഒരിടത്ത് നിർബന്ധമായി അടപ്പിക്കുന്നില്ല. ഞങ്ങൾ ഹർത്താൽ ആചരിക്കുമ്പോൾ ഞങ്ങൾ വാഹനങ്ങൾ തടയുന്നില്ല, പബ്ലിക് ഓഫീസ് തടയുന്നില്ല, ഒരു മനുഷ്യരെ ഉപദ്രവിക്കുന്നില്ല.
അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ഈ തീരുമാനത്തിനോട് ചർച്ച നിങ്ങൾ വെക്കുന്നുണ്ട്. അതിനുശേഷം ആ തീരുമാനം ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാബല്യത്തിൽ വരുത്തും.
തീർച്ചയായും സംസ്ഥാന നേതൃത്വം എടുത്ത തീരുമാനങ്ങൾ കീഴ്ഘടകങ്ങളിൽ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ ആലോചിച്ച് തുടങ്ങി.
തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേക ഒരു അഭിനന്ദനം. അതുപോലെ തന്നെ ജനങ്ങളും, സാധാരണ ജനങ്ങളും ഈ ഒരു കാര്യം കേട്ടപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. അങ്ങനെ ചെയ്യുമെങ്കിൽ ഞങ്ങളും ഇറങ്ങും, ഞങ്ങളും സാധനം വാങ്ങിക്കും എന്ന് തന്നെയാണ് ആൾക്കാരും പറയുന്നത്.
തീർച്ചയായും, അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
തീർച്ചയായും. താങ്ക് യു സോ മച്ച് നമ്മളോട് സംസാരിച്ചതിന്.
മോർണിംഗ് നമ്പർ 1,
മോർണിംഗ് നമ്പർ 1
വിത്ത് ആർജെ ലാവണ്യ.
വിത്ത് ആർജെ ലാവണ്യ.
ഗുഡ് മോർണിംഗ് ആൻഡ് മോർണിംഗ് നമ്പർ 1. കൂടെ ഉണ്ട് ആർജെ ലാവണ്യ. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജനറൽ സെക്രട്ടറി സാറായിരുന്നു വിജയൻ സർ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഹർത്താൽ ആണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ കട ഉറക്കാൻ റെഡിയാണ്. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. അത് തരാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ്റോ തയ്യാറാകണം. എന്നാൽ ഞങ്ങളുടേതല്ലാത്ത കാരണത്താൽ നടക്കുന്ന ഹർത്താലിന് ഞങ്ങൾ എന്തിനാണ് നഷ്ടം സഹിക്കുന്നത്? വളരെ വാലിഡായിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ നമ്മുടെ നഗരത്തിലെ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന നമ്മുടെ ഡി സി പി സർ അരുൾകൃഷ്ണ സാറിനെ ഒന്ന് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ആർ ദേ റെഡി ടു ഗിവ് ദ പ്രൊട്ടക്ഷൻ ടു പീപ്പിൾ ഓൺ ഹർത്താൽ ഡേയ്സ്?
അല്ല, ഈ കടകൾ തുറക്കുന്നതിന് യാതൊരു തടസ്സമില്ല. കാര്യം ട്രിവാൻഡ്രം സിറ്റിയിൽ ഈ അടുത്തിടയ്ക്കൊന്നും ഉള്ള ഹർത്താലുകൾ, പ്രഖ്യാപിച്ച ഹർത്താലുകളിലൊന്നും ഒരു സമരക്കാരും വന്ന് ഒരു കടക്കാരെയും ഭീഷണിപ്പെടുത്തി കട അടപ്പിച്ചില്ല. നമ്മുടെ ഉള്ളിൽ നമ്മുടെ കടകൾക്ക് നഷ്ടം ഉണ്ടാകുന്നുള്ള പേടിയുടെ ബേസിൽ ആൾക്കാർ കട അടയ്ക്കുന്നതാണ് അല്ലെങ്കിൽ തുറക്കാതിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ പോലീസിനെ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ നിർബന്ധിച്ച് കട അടയ്ക്കിപ്പിക്കാനായിട്ട് ശ്രമിച്ച അവസരങ്ങളിലൊക്കെ ഈ കോവളത്ത് ഈ അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഹർത്താലിൽ ഇതുപോലെ നിർബന്ധിച്ച് അടപ്പിക്കാൻ ശ്രമിക്കുകയും അടപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാരെ ഓടിച്ചിട്ട് പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് എസ്ഐക്ക് പരിക്ക് വരെ
പറ്റിയിട്ടുണ്ട്.
പോലീസ് അതില് ആ കാര്യത്തിൽ അങ്ങനെ നിർബന്ധിച്ച് കട അടപ്പിക്കുന്ന സിസ്റ്റത്തിനോട് പോലീസ് ഒരിക്കലും യോജിക്കില്ല. പോലീസ് അറിയിക്കുക അല്ലെങ്കിൽ പോലീസിന്റെ ശ്രദ്ധയപ്പെടുന്ന കാര്യമാണെങ്കിൽ അപ്പൊ തന്നെ അതിൽ ഇന്റർവ്യൂ ചെയ്യും. പിന്നെ പ്രഖ്യാപിത ഹർത്താൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു രാത്രി പ്രഖ്യാപിച്ച് പെട്ടെന്ന് ഉണ്ടാകുന്ന ഹർത്താലില് ഏതെങ്കിലും ഏരിയയിലുള്ള കടക്കാർ കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം തുറക്കും എന്ന് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയില് പോലീസ് പ്രസൻസ് കൂട്ടി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല.
ഓക്കെ, തീർച്ചയായിട്ടും. പക്ഷെ പലപ്പോഴും അതിന് വിപരീതമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരിക്കും ജനങ്ങൾക്ക് ഒരു ഭീതിയുള്ളത്, അല്ലെങ്കിൽ അവർ റെഡിയാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പൊ ഹർത്താലിൽ തന്നെ കേസടിച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ ഹർത്താലിൽ തന്നെ കേസടിച്ച് പിടിച്ചവരുടെ അവര് 30-40% ഷെഡ്യൂൾ അവർ ഓടി.
അതെ,
അത് ഓടിയത് നമ്മുടെ ഉറപ്പിന്മേലും ഞങ്ങള് പ്രൊട്ടക്ഷൻ കൊടുത്തു, ഞങ്ങൾ കോൺവേ ആയിട്ട് കൊണ്ടുപോവുകയാണ് ആ വണ്ടി ഓടി. ഒരു വണ്ടിക്ക് പോലും കേടുപാടൊന്നും ഉണ്ടായിട്ടില്ല.
ഓക്കെ,
അപ്പൊ അതുപോലെ പോലീസിനെ മുൻകൂട്ടി അറിയിച്ച് സാർ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല.
ഒരിക്കൽ വിജയിക്കാത്ത ഒരു കാര്യം പിന്നീട് ട്രൈ ചെയ്ത് നോക്കാൻ ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യവും നമ്മൾ ഹർത്താലുകളെ വിജയിപ്പിക്കുന്നതാണ് വീണ്ടും വീണ്ടും ഹർത്താലുകൾ വരാനുള്ള ഒരു സാഹചര്യം. 2017 എണ്ണത്തിൽ കൂടുതലാണ് ഹർത്താലുകൾ.
ഹർത്താലുകൾ വിജയിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് ഹർത്താലുകൾ വിജയിപ്പിക്കുന്നത്. സാധാരണ പോലെ ഒരു ഡേ ആയിട്ട് ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ഇറങ്ങിക്കഴിഞ്ഞാലും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണികള് ഈ എല്ലാ ജനവും നോർമലായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തടയാൻ പറ്റുന്ന രീതിയിലുള്ള അണികളൊന്നും അവർക്ക് റോഡിൽ കിട്ടില്ല. അപ്പൊ ജനങ്ങൾ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ഈ ഹർത്താൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാല് അതിൽ ഒരു വേറെ ആർക്കും അതിൽ തടയാൻ പറ്റത്തില്ല. നമ്മൾ പേടിച്ചകത്തിരുന്നിട്ട് പിന്നെ അഭിപ്രായം പറഞ്ഞത് മാത്രം കാര്യമുണ്ട്.
പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവുന്ന ഒരു ഉറപ്പ് നമുക്ക് എന്തായാലും എടുക്കാം.
ഞങ്ങൾ ഹർത്താൽ വിജയിപ്പിക്കാന്നുള്ളത് ഞങ്ങൾ നോർമൽ പീസ്ഫുൾ ലോ ആൻഡ് ഓർഡർ ആൻഡ് ലൈഫ് സെക്യൂരിറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രൈം ആയിട്ടുള്ളത്.
എനിക്കൊന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ഹർത്താലുകൾ വിജയിക്കാതെ വന്നിട്ടുണ്ട്. കാരണം കടകൾ തുറക്കുകയും വാഹനങ്ങൾ നോർമലായിട്ട് ഓടുകയും മുംബൈ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ കേരളത്തിന് ആ ഒരു സാഹചര്യം വരാത്തതിന്റെ ഒരു റീസൺ എന്തായിരിക്കും എന്നാണ് സാറിന് തോന്നുന്നത്?
മലയാളി ആറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടേതല്ലാത്ത കാര്യങ്ങൾക്ക് പോലും അന്യായമാണെങ്കിൽ അന്യായമാണെന്ന് പറയുകയും ആ അന്യായത്തിനെതിരെ നിൽക്കുകയും ന്യായമാണെങ്കിൽ ന്യായമാണെന്ന് പറയുകയും ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് പൊതുവെ മലയാളികൾ പുതുകാര്യ ഇടപെടാനായിട്ടുള്ള ഒരു മനസ്സ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരം ഹർത്താലുകളെ അനുകൂലിക്കുകയും ഹർത്താലിനെ അഭിവാദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ വിളിയിറങ്ങാതെയും ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസം അവധി
കിട്ടുന്നുള്ള
ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്.
പൊതുബോധം എന്നതിൽ ഒരു സ്ട്രെസ് കൊടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്രയ്ക്ക് പൊതുബോധം ഉള്ളതുകൊണ്ടായിരിക്കില്ല പലപ്പോഴും സപ്പോർട്ട് ചെയ്യണത് അല്ലേ?
അല്ല, പൊതുബോധം എന്നുള്ള അല്ല ഞാൻ പറയുന്നത്, അതാണ് നമ്മുടെ സംസ്കാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഹർത്താലുകൾ നടത്തുന്നത്. ഹർത്താലുകൾ ഇവിടെ പണ്ട് നടത്തുകയും അത് വിജയിക്കപ്പെടുകയും ചെയ്യാനുള്ള ഒരു കാര്യം പൊതുബോധമായിരുന്നു. പിന്നീട് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വീട്ടിലിരിക്കാം, വീട്ടുകാരോടൊപ്പം ചെലവാക്കാം, കുറച്ചുകൂടെ പേഴ്സണൽ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ചെയ്യുന്നത്.
ഓക്കെ, എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ സാറിനെ പോലെ ആൾക്കാർക്കും ഒരിക്കലും അത് ആഘോഷിക്കാൻ പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക്
അത് ഡബിൾ പണിയാണ് എന്ന് പറയുന്നത്. ഞങ്ങൾ രാവിലെ ഒത്തിരി നേരത്തെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസങ്ങളാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട്
ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ പൊതുജനങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് പ്രഖ്യാപിച്ചതിന്റെ വെളിച്ചത്തിലെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു ചങ്കൂറ്റം എല്ലാവരും കാണിക്കട്ടെ എന്നുള്ളൊരു ആശംസയാണ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയണത് നാങ്ക് റെഡി, നീങ്ക് റെഡിയാ, നമ്മ എല്ലാമേ റെഡി ആയിരിക്കലാ അല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഹർത്താൽ ദിവസങ്ങളിൽ കട തുറന്ന് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ഹർത്താൽ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തുറന്ന് ചെയ്യാനുമുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അങ്ങനെ ഹർത്താലിനോട് നമുക്ക് പറയാം അ ബിഗ് നോ. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് നമ്പർ 1 വിത്ത് മീ ആർ ജെ ലവന്യ.